അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം അധ്യായം ഒന്ന്. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും നമ്മുടെ സഹോദരനായ സോസ്തനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എഴുതുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരായി എല്ലായിടങ്ങളിലുമുള്ള എല്ലാവരോടും കൂടെ നിങ്ങൾ ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിശുദ്ധരായി വിളിക്കപ്പെട്ടവരുമാകുന്നു. അവിടുന്ന് നമ്മുടെയും അവരുടെയും കർത്താവ് തന്നെ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട കൃപ നിമിത്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
നിങ്ങൾക്ക് ക്രിസ്തു യേശുവിൽ എല്ലാവിധത്തിലും നിങ്ങളുടെ സകല സംസാരത്തിലും സകല ജ്ഞാനത്തിലും തന്നെ സമൃദ്ധി ലഭിച്ചിരിക്കുന്നു. എന്തെന്നാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ആത്മീയ വരങ്ങളിൽ ഒന്നിലും കുറവില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവസത്തിൽ നിങ്ങൾ കുറ്റമറ്റവരായിരിക്കേണ്ടതിന് അവിടുന്ന് നിങ്ങളെ അവസാനത്തോളം ശക്തീകരിക്കും. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ.
സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നിപ്പുമില്ലാതെ നിങ്ങൾ ഒരേ മനസ്സും ഒരേ ചിന്തയും ഉള്ളവരായിരിക്കാൻ തക്കവണ്ണം തികഞ്ഞ ഐകമത്യം പാലിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടെന്ന് ക്ലോവയുടെ കുടുംബത്തിൽപ്പെട്ട ചിലർ എന്നെ അറിയിക്കുകയുണ്ടായി. അതായത്, നിങ്ങളിൽ ഒരാൾ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരാൾ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും വേറൊരാൾ ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ എന്നും ഇനിയും ഒരാൾ ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നും പറയുന്നു. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസാണോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? പൗലോസിന്റെ നാമത്തിലോ നിങ്ങൾ സ്നാനപ്പെട്ടത്? ക്രിസ്പോസിനെയും ഗയോസിനെയും ഒഴികെ നിങ്ങളിൽ മറ്റാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചിട്ടില്ലാത്തതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് എന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങളിൽ ആർക്കും പറയാൻ സാധ്യമല്ല. സ്തെഫാനോസിന്റെ വീട്ടുകാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു. വേറെ ആരെയെങ്കിലും സ്നാനം കഴിപ്പിച്ചതായി ഞാൻ ഓർക്കുന്നില്ല. ക്രിസ്തു എന്നെ അയച്ചിരിക്കുന്നത് സ്നാനം കഴിപ്പിക്കുവാനല്ല, സുവിശേഷം അറിയിക്കുവാനാണ്. അതാകട്ടെ, ക്രിസ്തുവിന്റെ ക്രൂശിനുള്ള ശക്തി നഷ്ടമാകാതിരിക്കാൻ ജ്ഞാനത്തിന്റെ വാഗ്വൈഭവത്തോടെ അല്ലതാനും.
ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ നിഷ്ഫലമാക്കും
എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനിയെവിടെ? പണ്ഡിതനെവിടെ? ഈ ലോകത്തിലെ തത്വജ്ഞാനിയെവിടെ? ലോകത്തിന്റെ ജ്ഞാനത്തെ ദൈവം ഭോഷത്തമാക്കിയില്ലയോ? ലോകം അതിന്റെ ജ്ഞാനത്തിൽ ദൈവത്തെ അറിയാഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്നവരെ തന്റെ ജ്ഞാനത്തിൽ പ്രസംഗത്തിന്റെ ഭോഷത്വം മുഖേന രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി.
യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ ജ്ഞാനമന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ട ഏവർക്കും, യഹൂദർക്കും ഗ്രീക്കുകാർക്കും, ക്രിസ്തു ദൈവശക്തിയും ദൈവജ്ഞാനവുമാകുന്നു. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യന്റെ ജ്ഞാനത്തെക്കാൾ വിവേകമുള്ളതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യന്റെ ബലത്തെക്കാൾ ശക്തവുമാണ്.
സഹോദരരെ, നിങ്ങളുടെ വിളിയെപ്പറ്റി ചിന്തിക്കുവിൻ. മാനുഷിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ മിക്കവരും വിവേകശാലികളായിരുന്നില്ല, സമൂഹത്തിൽ സ്വാധീനമുള്ളവരോ കുലീനരോ ആയിരുന്നതുമില്ല. എന്നാൽ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്തമായവ തിരഞ്ഞെടുത്തു, ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായവയെ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലാതെയാക്കുവാൻ ദൈവം ഈ ലോകത്തിലെ ഹീനവും നിന്ദിതവുമായ കാര്യങ്ങൾ ഒന്നുമല്ലാത്തവയെ തന്നെ തിരഞ്ഞെടുത്തു. അവിടുത്തെ സന്നിധിയിൽ ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ അവിടുന്ന് മുഖേനയാണ് നിങ്ങൾ ക്രിസ്തു യേശുവിലായിരിക്കുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും വിശുദ്ധിയും വീണ്ടെടുപ്പും ആയിത്തീർന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ.